وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ ആഴ്ച സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ടായി. അതോടൊപ്പം പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഹിജടകൾ അല്ലെങ്കിൽ നപുംസകങ്ങൾ. അറബിയിൽ ഖുൻഥ എന്ന് ഫിഖ്ഹിന്റെയും അതുപോലുള്ള ഗ്രന്ഥങ്ങളിലുമൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് കാണാം. ഇപ്പൊ നേരത്തെ പല ഖുതുബകളിലും പ്രസംഗങ്ങളിലും നമ്മൾ കേൾക്കുന്ന സൂറത്തുൻ നിസായിലെ ഒന്നാമത്തെ വചനം, യാ അയ്യുഹ നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വ ഖലഖ മിൻഹാ സൗജഹ. ഇത് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. വബസ്സ മിൻഹുമാ റിജാലൻ കസീറം വനിസാഅ. ആണിനെയും പെണ്ണിനെയും അല്ലാഹു അല്ലെങ്കിൽ മനുഷ്യന്റെ ഉൽപ്പത്തി എങ്ങനെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം വബസ്സ മിൻഹുമാ, ആദമിനെയും ആദമിൽ നിന്ന് സൃഷ്ടിച്ച ഹവ്വായിനെയും അവർ രണ്ടുപേരിൽ നിന്ന് നാം വ്യാപിപ്പിച്ചു, റിജാലൻ കസീറം വനിസാഅ, ഒരുപാട് പുരുഷന്മാരെയും ഒരുപാട് സ്ത്രീകളെയും. ഈ രണ്ട് മനുഷ്യരിൽ നിന്ന്, ഇണകളിൽ നിന്ന്, ആദമിൽ നിന്നും ഹവ്വായിൽ നിന്നും റിജാലിനെയും നിസായിനെയും, പുരുഷന്മാരെയും സ്ത്രീകളെയും ഭൂമിയിൽ അല്ലാഹു വ്യാപിപ്പിച്ചു. അപ്പൊ ആദമിൽ നിന്നും ഹവ്വായിൽ നിന്നും ഭൂമിയിൽ വെറ്റുപെരുകിയുണ്ടായത് പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ ആണ് എന്നതാണ്. ഇതേപോലെ മറ്റൊരു സ്ഥലത്ത് ഖുർആൻ സൂചിപ്പിക്കുന്നു, ലില്ലാഹി മുൽക്കു സമാവാതി വല്ലാറും യഖ്ലുഖുമാ യശ, ആകാശഭൂമികളിലുള്ളതൊക്കെയും അള്ളാഹുവിനുള്ളതാണ്, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാഥ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ പെൺകുട്ടികളെ അവൻ നൽകുന്നു. വയഹബു ലിമൻ യശാഉ അദ്ദുഖൂർ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പെൺമക്കളെയും നൽകുന്നു. ചിലപ്പോൾ ആണും പെണ്ണും രണ്ടുമുണ്ടാകാം, അതും ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തിൽ നിന്നും അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് സൃഷ്ടിക്കുന്നു, ചിലർക്ക് സ്ത്രീകളെയും ചിലർക്ക് ആൺമക്കളെയും അല്ലെങ്കിൽ രണ്ടും ഇടകലർത്തിയോ അള്ളാഹു നൽകുന്നു. ഇതുപോലുള്ള ഖുർആൻ വചനങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സൃഷ്ടിച്ച മനുഷ്യന്മാർ പുരുഷന്മാരോ അല്ലെങ്കിൽ സ്ത്രീകളോ ആണ് എന്നാണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഈ രണ്ട് ആയത്തുകൾ കൊടുത്തതിന് ശേഷം അദ്ദേഹം പറയുന്നത്, വഖദ് ബയ്യന സുബ്ഹാനഹു ഹുക്മ കുല്ലി വാഹിദി മിൻഹുമ, ആണിന്റെയും പെണ്ണിന്റെയും വിധികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. രണ്ട് വിഭാഗത്തെയും ബാധിക്കുന്ന മതപരമായ നിയമങ്ങൾ. വലം യുബയ്യിൻ ഹുക്മ മൻ ഹുവ ദക്കറുൻ വ ഉന്ത, എന്നാൽ ആണും പെണ്ണുമായ ഒരുത്തന്റെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ വിധി അല്ലാഹു വ്യക്തമാക്കിയിട്ടില്ല. ഫദല്ല അലാ അന്നഹു ലാ യജ്തമിഉ അൽ വസ്ഫാനി ഫീ ശഖ്സിൻ വാഹിദ്, അതുകൊണ്ട് തന്നെ ആണിന്റെയും പെണ്ണിന്റെയും ഇരട്ട ഗുണങ്ങൾ ഒരാളിൽ സംഗമിക്കുക എന്നത് ഉണ്ടാവുകയില്ല, ഒരുമിച്ചുകൂടുകയില്ല. ഫകൈഫ യതഅത്ത ദാലിക വ ബൈനഹുമാ മുദാദ്ദ, വഖദ് ജഅല സുബ്ഹാനഹു വ തആല ലിത്തംയീസി ബൈനഹുമാ അലാമാത്ത് മുമയ്യിസ. അള്ളാഹു സുബ്ഹാനഹു പിന്നെ എങ്ങനെയാണ് ഈ പരസ്പരം വിരുദ്ധമായ സംഗതികൾ ഉണ്ടാവുക? രണ്ടിനും രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ, ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ വ്യതിരിക്തമാക്കുന്ന അടയാളങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുണ്ട്. ആണാരാണ് പെണ്ണാരാണ്. എന്നാൽ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാദൃശ്യങ്ങൾ ഉണ്ടാകാം. എങ്ങനെ? ചിലപ്പോൾ ഒരാളിൽ സ്ത്രീയുടെ ലിംഗവും പുരുഷന്റെ ലിംഗവും, രണ്ട് ലിംഗങ്ങളും ലൈംഗികാവയവങ്ങളും ഒരാളിൽ തന്നെ ഉണ്ടായി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാത്ത അല്ലെങ്കിൽ സാദൃശ്യമാകുന്ന അവസ്ഥകൾ ഉണ്ടാകാം. ചുരുക്കത്തിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാന്റെ ഈ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, ആയത്തുകൾ നൽകി അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്, മനുഷ്യരെ അല്ലാഹു ആണും പെണ്ണുമായി സൃഷ്ടിച്ചിരിക്കുന്നു, അത് രണ്ടും വ്യത്യസ്തമാണ്, ഇതല്ലാത്ത ഒന്നിനെ കുറിച്ച് ഖുർആൻ പറയുന്നില്ല. എന്നാൽ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാത്ത അല്ലെങ്കിൽ സാദൃശ്യമാകുന്ന ചില ആളുകൾ ഉണ്ടാകാം. അതായത് ഇതൊരു അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഭൂരിഭാഗത്തിലും കാണാവുന്ന ഒരു പൊതുതത്വമായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ അല്പം കൂടി ഒരു കൂടിയ അവസ്ഥയിലുള്ള വിശദീകരണമാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഇവിടെ ആയത്തുകൾ നൽകിക്കൊണ്ട് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. പറഞ്ഞു വരുന്നത്, ഈ അവസാനം പറഞ്ഞതുപോലെ ആണിന്റെയും പെണ്ണിന്റെയും ലൈംഗികാവയവങ്ങളിൽ ലൈംഗികാവയവങ്ങൾ രണ്ടും ഒരാളിൽ തന്നെ സമ്മേളിക്കുക എന്നത് സൃഷ്ടികളിൽ ഉണ്ടാകാം, ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ്. പിന്നെ അതിന്റെ അടയാളങ്ങളും കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിന്റെ ഫിഖ് ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ പൌരാണികരും ആധുനികരുമായ ആളുകളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഇത് സംബന്ധിച്ച വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ലോകത്ത് നമ്മുടെ നാടുകളിലും പലയിടങ്ങളിലും, പ്രത്യേകിച്ച് മുമ്പൊക്കെ കേരളം വിട്ടുപോയാൽ കൂടുതലായും ട്രെയിൻ യാത്രകളിലും മറ്റും ഇത്തരം ആളുകളെ കാണാൻ സാധിക്കും. യാചകരായും പാട്ടുപാടുന്നവരായും ഒക്കെ കയറി വരുന്ന ആളുകൾ. പലപ്പോഴും ഇത്തരം ആളുകൾ സമൂഹത്തിൽ അവഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിഗണന നൽകപ്പെടാതിരിക്കുകയോ ഇവരെന്തോ ഒരു കുറ്റവാളികളാണ് എന്ന രീതിയിലുള്ള സമീപനം ആളുകളിൽ നിന്ന് ഉണ്ടാവുകയോ ചെയ്യുന്നു. ഇവരെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, അവർ സ്വയം അങ്ങനെ ഒരവസ്ഥ തെരഞ്ഞെടുത്തതല്ല. സാധാരണ നമ്മൾ ആക്ഷേപമായി പറയാറുണ്ട് ആണും പെണ്ണും കെട്ടവൻ എന്ന്. ആണും അല്ല പെണ്ണും അല്ല, ആണിന്റെ സ്വഭാവമില്ല എന്നാ പെണ്ണിന്റെ സ്വഭാവം, ആ നിലയ്ക്ക് ആണും പെണ്ണും കെട്ടവൻ എന്ന് ഒരു ശരിയായ വ്യക്തിത്വമില്ലാത്ത ആളുകളെ കുറിച്ച് ആക്ഷേപമായി പറയാറുണ്ട്. അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ചില ആളുകൾ പ്രകടിപ്പിക്കും. എന്നാൽ സൃഷ്ടിപ്പിൽ അവരെ ആരാണ്, അവർ സ്വയം അങ്ങനെ സൃഷ്ടിച്ചതല്ല, പിന്നെ ആര് സൃഷ്ടിച്ചതാണ്? അള്ളാഹു സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പോലെ, ആണിനെ പോലെ പെണ്ണിനെ പോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്നു അത്തരം ഹിജറകളായ നപുംസകങ്ങളായ ആളുകൾ എന്നത് അവർക്ക് ഇസ്ലാം നൽകിയിട്ടുള്ള പരിഗണനയാണ്. അതുകൊണ്ട് തന്നെ അവർ അവഗണിക്കപ്പെടേണ്ടവരോ അല്ലെങ്കിൽ മോശമായി കണക്കാക്കപ്പെടേണ്ടവരോ അല്ല, മറിച്ച് അവരെ മനുഷ്യന്മാരായി കണക്കാക്കുകയും മാനുഷികമായ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ അവർക്കും ബാധകമാക്കി സമൂഹത്തിലെ അംഗങ്ങളാക്കി പരിഗണിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ ഇത് തിരിച്ചറിയാൻ മാതാപിതാക്കൾക്ക് തന്നെ ചിലപ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളുന്നില്ല, അല്ലെങ്കിൽ അറിയുന്ന ആളുകൾ അത് മൂടിവെക്കും, അതിനു വേണ്ട ചികിത്സകൾ നൽകാതിരിക്കും, അതിന്റെ പേരിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒരുപക്ഷെ മരണം വരെ ആ കുട്ടി അനുഭവിക്കുന്നുണ്ടാകും. അങ്ങനെ ഒരു തര വല്ലാത്തൊരു പ്രയാസത്തിന്റെ ജീവിതം ഇത്തരം ആളുകൾ അനുഭവിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മിക്ക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അതിൽ നമസ്കാരത്തെക്കുറിച്ച്, അതുപോലെ തന്നെ അനന്തരാവകാശ നിയമത്തെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, ഇമാമത്തിനെക്കുറിച്ച് ഒക്കെ പറയുന്നിടത്ത് ഇത്തരം ഒരു വിഭാഗത്തെക്കുറിച്ച് ഇന്നിപ്പോ സർക്കാർ ആഫീസുകളിൽ, വിദ്യാലയങ്ങളിൽ, അതുപോലെ തന്നെ അപേക്ഷാ ഫോമുകളിൽ ഒക്കെ ഈ മൂന്നാമത്തെ ഒരു വർഗം, ഒരു സെക്സ്, ആണ് പെണ്ണ് ഇത് രണ്ടും കൂടി ചേർന്ന മൂന്നാമത്തെ ഇനത്തെക്കുറിച്ചുള്ള ഗോളങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ പൂരിപ്പിക്കാൻ അപേക്ഷാ ഫോമുകളിൽ മറ്റും നമുക്ക് കാണാൻ സാധിക്കും. മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. ഇവിടെ രണ്ട് തരത്തിലുള്ള ഹുൻസകൾ ഉണ്ട്, ലോകത്തുണ്ട്, പണ്ഡിതന്മാരും അത് വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടായി ഇത്തരം ആളുകളെ, ഈ ഹിജഡകളെ, നപുംസകങ്ങളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് അൽ ഹുൻസ ഗൈറുൽ മുഷ്കിൽ, രണ്ടാമത്തേത് അൽ ഹുൻസൽ മുഷ്കിൽ. ഒന്നാമത്തെ ഇനം എന്ന് പറയുന്നത് രണ്ട് ലിംഗങ്ങളും ഒരാളിലുണ്ടാകാം, പക്ഷേ കൃത്യമായി പുരുഷന്റെ അടയാളങ്ങൾ പ്രകടിപ്പിക്കുന്ന പുരുഷ വികാരങ്ങളുള്ള, പുരുഷന്റെ ലൈംഗികാവയവും ഉണ്ട് അതോടൊപ്പം സ്ത്രീയുടെ ലൈംഗികാവയവും ഉണ്ട്, എന്നാൽ പുരുഷന്റെ സ്വഭാവ പ്രകടനങ്ങളാണ് അവനിൽ കൂടുതലായി ഉള്ളത്. അതുകൊണ്ട് തന്നെ പുരുഷനാണ് എന്ന് കണക്കാക്കാവുന്ന അടയാളങ്ങൾ അത്തരം ആളുകളിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ രണ്ട് അവയവങ്ങളും ഉണ്ടാകാം, എന്നാൽ സ്ത്രീയുടെ സ്വഭാവങ്ങളും ഗുണങ്ങളും അടയാളങ്ങളും അവരിൽ ഉയർന്നു നിൽക്കാം. അങ്ങനെ അത് പെണ്ണാണ് എന്ന് വിധിക്കാൻ സാധിക്കുന്ന, കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ, അവിടെ ഏതാണോ മികച്ചു നിൽക്കുന്നത് ആ ആളുകളെ, പുരുഷന്റേതാണെങ്കിൽ അവരെ പുരുഷനായി പരിഗണിക്കണം, പുരുഷന്റെ നിയമങ്ങൾ അവർക്ക് ബാധകമാണ്. പെണ്ണിന്റെ സ്വഭാവങ്ങളും ഗുണങ്ങളുമാണ് അവർക്ക് ബാധക പ്രകടമാകുന്നതെങ്കിൽ അവരെ സ്ത്രീകളായി പരിഗണിക്കണം, അവർക്ക് സ്ത്രീകളുടെ നിയമങ്ങൾ അവർക്ക് ബാധകമാക്കണം. അപ്പോൾ പിന്നെ അത്തരം ആളുകളിൽ ഉണ്ടാകുന്ന ഈ ഉപയോഗപ്രദമല്ലാത്ത, അല്ലെങ്കിൽ ആദ്യത്തേതിന്റെ അത്ര മികച്ചു നിൽക്കാത്ത അവയവം, ഒരു രണ്ടും ഉള്ള ഒരാള്, അയാളിൽ പുരുഷ ലിംഗമാണ് ഏറ്റവും പ്രവർത്തനക്ഷമവും കരുത്തുറ്റതുമെങ്കിൽ രണ്ടാമത്തേത് സ്ത്രീയുടെ ലിംഗം അവിടെ ആവശ്യമില്ലാത്തതാണ്. അത്തരം ആളുകൾക്ക് അത് നീക്കം ചെയ്ത്, കാരണം അത് ഒരു സായിതയായ അധികമായി ഉണ്ടായ ഒരു അവയവം, ആ അധികമായി ഉണ്ടായ അവയവം നീക്കം ചെയ്യാവുന്നതാണ് എന്നതുകൊണ്ട് ശസ്ത്രക്രിയയിലൂടെ ആ അധികമുള്ള അവയവത്തെ നീക്കം ചെയ്ത് അവന് ശരിയായി പുരുഷനായി ജീവിക്കാം. അല്ലെങ്കിൽ സ്ത്രീയാണെങ്കിൽ അവളിൽ സ്ത്രീത്വമാണ് കൂടുതലായി മുന്നിട്ട് നിൽക്കുന്നത് എങ്കിൽ അധികമായി വന്ന പുരുഷന്റെ അവയവം അതിനെ നീക്കം ചെയ്ത് അതൊരു അയവായി കണക്കാക്കുകയും, അല്ലെങ്കിൽ അധികമായി ഉണ്ടായ അവയവമായി കണക്കാക്കുകയും അത് നീക്കം ചെയ്ത് സ്ത്രീയായി ജീവിക്കുകയും ചെയ്യാം. ഇത് സംബന്ധിച്ച ഫത്വകൾ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അവസാനം അത് സൂചിപ്പിക്കാം. അപ്പൊ ഇത് തർക്കമല്ല, ആണാണോ പെണ്ണാണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള അടയാളങ്ങളും അവയവങ്ങളും ലിംഗങ്ങളും ഒക്കെയുള്ള ആളുകളെ ഏതാണോ എന്ന് തിരിച്ചറിഞ്ഞ് അവരെ ആ ഗണത്തിൽ ഉൾപ്പെടുത്തുക, അവർക്ക് ആ വിഭാഗത്തിന്റെ നിയമങ്ങൾ ബാധകമാക്കുക. ഇതിൽ തർക്കിക്കേണ്ടുന്ന അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഒരു വിഷയവുമില്ല. രണ്ടാമത്തേത് അൽ ഹുന്ത അൽ മുഷ്കിൽ എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് മല്ലാ യതബയ്യനു ഫീഹി അലാമത്തു ദുഖൂറ വൽഉനൂത, സ്ത്രീത്വത്തിന്റെയോ പൌരുഷത്തിന്റെയോ ആണിന്റെയോ പെണ്ണിന്റെയോ അടയാളങ്ങൾ വ്യക്തമാകാത്തത്, അങ്ങനെയുള്ള ആളുകളുണ്ടാവും. വലായോലമു അന്നഹു റജുലുൻ ഔ മർആ, അവൻ പെണ്ണാണോ ആണാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഔ തആറദത്തു ഫീഹി അൽ അലാമത്ത്, അല്ലെങ്കിൽ അവരിൽ ഈ അടയാളങ്ങൾ പരസ്പരം വൈരുദ്ധ്യമായി വരും എന്ന് പറഞ്ഞാൽ ആണിന്റെ ലിംഗവും പുരുഷന്റെ ലിംഗവും സ്ത്രീയുടെ ലിംഗവും ഒരുപോലെ ഒരാളിൽ ഉണ്ടാവുക, അങ്ങനെയുള്ള ആളുകൾ നൗബല്ലഹു ആലത്താൻ, രണ്ട് ലൈംഗികാവയവങ്ങളും ഉള്ള ഒരാൾ ഉണ്ട് എന്ന് മാത്രമല്ല വസ്തവത്ത് ഫീഹി അൽ അലാമത്ത്, നമ്മൾ ആദ്യം പറഞ്ഞതിലും രണ്ടവയവങ്ങളും ഉണ്ടാകാം പക്ഷേ ഒന്ന് മികച്ചു നിൽക്കുന്നു, ഇവിടെ രണ്ടവയവങ്ങളുണ്ട് രണ്ടും ഒരുപോലെയാണ്. ഇസ്തവത്ത് ഫീഹി അൽ അലാമത്ത്, അല്ലെങ്കിൽ പുരുഷന്റെ അടയാളങ്ങളും സ്ത്രീയുടെ അടയാളങ്ങളും ഒരുപോലെയായി. വനഅഉ ലൈസ ലഹു വാഹിദത്തു മിനൽ ആലത്തൈനി വൈനമാ ലഹു ഫഖബുൻ, എന്നാൽ പുരുഷന്റെ ലിംഗവും സ്ത്രീയുടെ ലിംഗവും അല്ലെങ്കിൽ രണ്ടുമില്ല, മറിച്ച് ഒരു ദ്വാരം മാത്രം, മലമൂത്ര വിസർജനത്തിന് ഉതകുന്ന ഒരു ദ്വാരം മാത്രമുള്ള ആളുകൾ, ഇതൊക്കെ വിഗ്രഹ ഗ്രന്ഥങ്ങളിലുണ്ട്, ലോകത്തുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അത്തരം ആളുകളോട് എങ്ങനെ പെരുമാറണം, അവർക്കുള്ള നിയമങ്ങൾ എന്താണ്, ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനുള്ളത്. അങ്ങനെയുള്ള ആളുകളെ, അപ്പൊ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ വേർതിരിക്കാൻ കഴിയാത്ത, ഇരു ലിംഗങ്ങളുമുള്ള അല്ലെങ്കിൽ രണ്ടുമില്ലാത്ത ആളുകളാണ് അൽ ഹുന്ത അൽ മുഷ്കിൽ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ തരംതിരിച്ചിട്ടുള്ളത്, വേർതിരിക്കാൻ കഴിയാത്ത നപുംസകങ്ങൾ. ഇനി ഇത്തരം ആളുകളെ മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ എന്താണ്? പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഈ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്ന ആളുകളെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ രണ്ട് ലിംഗങ്ങളിൽ അവൻ മൂത്രവിസർജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതൊരു ലിംഗമാണ്, അപ്പം രണ്ട് ലിംഗമുണ്ട്, പുരുഷന്റെ ലിംഗത്തിലൂടെയാണ് അവൻ മൂത്രമൊഴിക്കുന്നതെങ്കിൽ അവനെ പുരുഷനായി കണക്കാക്കാം, അല്ല സ്ത്രീയുടെ ലിംഗത്തിലൂടെയാണ് മൂത്രമൊഴിക്കുന്നതെങ്കിൽ അവനെ സ്ത്രീയായി കണക്കാക്കാൻ സാധിക്കും, അതല്ല വേറെ ചില ആളുകൾക്ക് ഇതൊന്നുമില്ല, ഇത് വ്യക്തമാക്കാൻ സാധിക്കുകയില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ തുടരണം. ഷെയ്ഖ് ഹുസൈമീൻ ഇത് രണ്ടല്ല നാല് തരത്തിൽ ഇത്തരം ആളുകളെ, ഈ ആണും പെണ്ണും വേർതിരിച്ച് തിരിച്ചറിയാൻ സാധിക്കാത്ത ആളുകളെ നാലായി തരംതിരിച്ചത് കാണാൻ സാധിക്കും. വേറെ ചില ആളുകൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ നിർണയിക്കാൻ സാധിക്കും? ഒന്ന്, ഈ പറഞ്ഞു പുരുഷന്റെ ലിംഗത്തിലൂടെയാണ് മൂത്രമെങ്കിൽ പുരുഷൻ, സ്ത്രീയുടേതാണെങ്കിൽ സ്ത്രീയായി കണക്കാക്കണം. ഇനി രണ്ടും, രണ്ട് ലിംഗങ്ങളുണ്ട്, രണ്ട് ലിംഗങ്ങളും അവൻ മല മൂത്രവിസർജനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്, അള്ളാഹു അങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചത് എങ്കിൽ ആ അതിൽ ഏതാണ് മികച്ചു നിൽക്കും? ചില ആളുകൾ അവിടെ കസ്രത്ത് കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം പുറത്തു വരുന്നത് ഏതിലൂടെയാണ് എന്ന് നോക്കി അതിന്റെ വിധി, പുരുഷന്റേതാണെങ്കിൽ പുരുഷന്റെ വിധി, പെണ്ണിന്റേതാണെങ്കിൽ പെണ്ണിന്റെ വിധി. എന്നാൽ വേറെ ചില ആളുകൾ ഇവിടെ കസ്രത്ത് ആധിക്യം ഏതിനാണ് എന്ന് നോക്കി തീരുമാനിക്കാൻ പറ്റുകയില്ല എന്ന് ചില മദ്ഹബിന്റെ ആളുകൾ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഇതൊക്കെ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള സ്ഥിതിയാണ്. എന്നാൽ പ്രായപൂർത്തി എത്തിയതിന് ശേഷം ചില ആളുകളിൽ ആ പ്രായപൂർത്തി എത്തുമ്പോൾ മറ്റു ചില അടയാളങ്ങൾ പ്രകടമാകാം. ആ അടയാളങ്ങൾ പ്രകടമാവുകയാണെങ്കിൽ അതനുസരിച്ച് ഈ ആണും പെണ്ണും തിരിച്ചറിയാൻ സാധിക്കാത്ത ഈ കുട്ടിയെ ആണാണോ പെണ്ണാണോ എന്ന് വേർതിരിക്കാൻ സാധിക്കും. അതിന് ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ചില ആളുകൾ ചിലപ്പോ പിന്നെ രണ്ട് ലിംഗങ്ങളും ഉണ്ടാകാം അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവുകയില്ല. അവരിൽ താടി വളരുന്നു, താടി പുരുഷന് വളരുന്നത് പോലെ താടിയും മീശയും വളരുന്നു, അവരെ പുരുഷനായി കണക്കാക്കണം. അല്ലെങ്കിൽ അവരിൽ ലിംഗമുണ്ട്, രണ്ട് ലിംഗങ്ങളുമുണ്ട്, അവരിൽ നിന്ന് പിന്നെ ബീജസ്കലനം ഉണ്ടാകുന്നു, ശുക്ലമുണ്ടാകുന്നു, അവനെ പുരുഷനായി കണക്കാക്കണം. ഇങ്ങനെ പുരുഷന്റെ അടയാളങ്ങൾ അയാളിൽ പ്രായപൂർത്തിയാകുന്നതോടുകൂടി പ്രകടമാവുകയാണെങ്കിൽ അവനെ പുരുഷനായി കണക്കാക്കുക. വേറെ ചില ആളുകൾ പുരുഷൻ പ്രകടിപ്പിക്കുന്ന ധീരതയും അതുപോലെ തന്നെ ശത്രുവിനെ നേരിടാനുള്ള കഴിവും പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവുമെല്ലാം ശേഷിയുമെല്ലാം ഒരാളിൽ പ്രകടമാകുന്നുവെങ്കിൽ അവനെ പുരുഷനായി കണക്കാക്കാം. ഇനി മറ്റൊരാൾ, അവനിൽ രണ്ടവയവങ്ങളുമുണ്ട് എന്നാൽ പ്രായപൂർത്തി എത്തുന്നതോടുകൂടി സ്ത്രീയിൽ ഉണ്ടാകാവുന്ന ശാരീരികമായ മാറ്റങ്ങൾ, ഇപ്പൊ സ്തനയിടങ്ങൾ വളരുക, അതല്ലെങ്കിൽ ആർത്തവം ഉണ്ടാവുക, ഇനി അതല്ല ലൈംഗിക ബന്ധത്തിന് തയ്യാറാകുന്ന തരത്തിൽ ശരീരം പാകപ്പെടുക, ഇങ്ങനെ സ്ത്രീക്ക് ഉണ്ടാകാവുന്ന ഏതെങ്കിലും അടയാളങ്ങൾ അവളിൽ പ്രായപൂർത്തി എത്തുന്ന സമയത്തോടുകൂടി പ്രകടമാവുകയാണെങ്കിൽ അവളെ പെണ്ണായി കണക്കാക്കേണ്ടതാണ്. ഇനി ഒരാൾ, അയാൾക്ക് താല്പര്യം ഒരു ഇങ്ങനെയുള്ള ഒരാൾ, രണ്ട് ലിംഗങ്ങളുമുള്ള ഒരാൾ അയാൾക്ക് സ്ത്രീയോട് പിന്നെ താല്പര്യമുണ്ടായി എങ്കിൽ അയാളെ പുരുഷന്റെ ഗണത്തിൽപ്പെടുത്തണം. ഇനി മറ്റൊരാൾ, അയാൾക്ക് ഈ പറഞ്ഞ രണ്ടവയവങ്ങളുമുണ്ട് പക്ഷേ അവന് പുരുഷനോടാണ് താല്പര്യം, അപ്പൊ സ്ത്രീക്കാണ് പുരുഷനോട് വികാരമുണ്ടാവുക, താല്പര്യമുണ്ടാവുക എങ്കിൽ ആ ആളെ പെണ്ണായി കണക്കാക്കേണ്ടതാണ്. ഇങ്ങനെയെല്ലാം പണ്ഡിതന്മാർ ഇതിന്റെ അടയാളങ്ങളും അതുപോലെ തന്നെ വിധികളും വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ലാത്ത മുഹന്നസ്, മുഹന്നസ് എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണിന്റെ സ്വഭാവം സ്വീകരിക്കുക, പെണ്ണ് ആണിന്റെ സ്വഭാവം സ്വീകരിക്കുക. ഇത് അള്ളാഹു ശപിച്ച ഒരു വിഷയമാണ്. കാരണം അത് അള്ളാഹു അവന് നൽകിയ സൃഷ്ടിപ്പല്ല. അതിൽ തന്നെ രണ്ടു തരമുണ്ട്. ഒന്ന്, ആ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, ആണിന്റെയും പെണ്ണിന്റെയും കോലം കെട്ടുക, പെണ്ണ് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക, പെണ്ണിന്റെ നടത്തം നടക്കുക, പെണ്ണിന്റെ വേഷമണിയുക, ആര് പുരുഷൻ. തിരിച്ച് പെണ്ണ് പുരുഷന്റെ രീതിയിൽ പെരുമാറുക, പുരുഷനെ പോലെ അഭിനയിച്ച് നടക്കുക. ഇത് ഒരാൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. അത്തരം ആണ് പെണ്ണായും പെണ്ണ് ആണായും ഇപ്പൊ സിനിമകളിലും നാടകങ്ങളിലും അതുപോലുള്ള പരിപാടികളിലും കോമഡികളിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ ഇങ്ങനെ കോലം കെട്ടുന്ന ആളുകളാണ്. ഇത് അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാകുന്ന കുറ്റകരമായ കാര്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ സൃഷ്ടിപ്പിൽ തന്നെ ചില ആളുകളുടെ ശബ്ദം പെണ്ണിന്റെ ശബ്ദം പോലെയായിരിക്കും. ആള് ആണായിരിക്കും പക്ഷെ ശബ്ദം പെണ്ണിന്റെ പോലെയായിരിക്കും. പെണ്ണിനെ പോലെ നാണം കുടുങ്ങികളായിരിക്കും അല്ലെങ്കിൽ പെണ്ണിനെ പോലുള്ള നടത്തമായിരിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ടാവും. ഇത് അവന്റെ കുറ്റമല്ല, അള്ളാഹു അവനങ്ങനെ സൃഷ്ടിച്ചതാണ്. പക്ഷേ അവന്റെ ലിംഗത്തിൽ യാതൊരു വസ്തുവില്ല, അതുകൊണ്ട് അവൻ ആണ് തന്നെയാണ്. പക്ഷെ പെണ്ണിനെ പോലെ സംസാരവും പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ അവനിലുണ്ട്. ഇവനെ മുഹന്നസ് എന്ന് പറയാം. അതേപോലെ ഒരു സ്ത്രീ, അവൾ സ്ത്രീയാണ് പക്ഷെ പുരുഷനെ പോലെ പരുക്കൻ ശബ്ദം, അതുപോലെ തന്നെ ശരീരവും പ്രകൃതവും ഒക്കെ നോക്കിയാൽ, അതുപോലെ തന്നെ പെരുമാറ്റം നടത്തം അല്ലെങ്കിൽ പുരുഷന്റെ ചില സ്വഭാവങ്ങൾ ഒക്കെ ഉണ്ട്. ലിംഗത്തിൽ യാതൊരു വസ്തുവില്ല. അവിടെ സ്വഭാവമല്ല നോക്കേണ്ടത്, അവിടെ ലിംഗം നോക്കി അവിടെ പെണ്ണായി തന്നെ പരിഗണിക്കണം. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇത് അവൻ ചെയ്ത കാര്യമല്ല, അവരുടെ കുറ്റവുമില്ല, അള്ളാഹു അവരങ്ങനെ സൃഷ്ടിച്ചു. എന്നാൽ ആണ് പെണ്ണിന്റെയോ പെണ്ണ് ആണിന്റെയോ പിന്നെ രൂപം സ്വീകരിച്ചുകൊണ്ട് വേഷം സ്വീകരിച്ചുകൊണ്ട് അതേ രീതിയിൽ പെരുമാറുകയും അഭിനയിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കുറ്റകരമായ കാര്യമാണ്. ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ അടുക്കലേക്ക് കടന്നു വന്നു.
വൈന്ദി മുഹന്നസ്, എന്റെ അടുക്കൽ ഒരു മുഹന്നസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കണ്ടാൽ പിന്നെ ആണാണെന്ന് പെണ്ണാണെന്ന് തോന്നുന്ന ആ സ്വഭാവപ്രകടനങ്ങളുള്ള ഒരാൾ. ഫസമീഅ്തുഹു യഖൂലു ലി അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യ, അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യയോട് ഇങ്ങനെ പറയുന്നതായി, ഈ മുഹന്നസ് ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു. എന്താണ്? യാ അബ്ദുല്ലാഹ്, അബ്ദുല്ലേ, അറഅയ്ത ഇൻ ഫതഹല്ലാഹു അലൈക്കും ത്വായിഫ ഗദൻ, നാളെ എങ്ങാനും ത്വായിഫ് പ്രദേശം മുസ്ലിംകൾക്ക് നിങ്ങൾക്ക് വിജയിച്ചടക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഫഅലൈക ബിബ്നത്തി ഗൈലാൻ, ഗൈലാനിലെ ഗൈലാന്റെ പെൺകുട്ടിയെ നീ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക. ഫഇന്നഹ തുഖ്ബിലു ബി അർബഈൻ വ തുദ്ബിറു ബി സമാനി, ഇയാൾ പറയാൻ കാരണം ഈ കുട്ടി അല്ലെങ്കിൽ ആ മകൾ നാല് കൊണ്ട് മുന്നിടുകയും എട്ട് കൊണ്ട് പിന്നിടുകയും ചെയ്യുന്നു. ഒരു അല്പം ഈ പിന്നെ കൃത്യമല്ലാത്ത അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത ഒരു അശ്ലീല ചുവയുള്ള ഒരു പ്രയോഗമാണ്. നാല് കൊണ്ട് മുന്നിടുകയും എട്ട് കൊണ്ട് പിന്നിടുകയും ചെയ്യും. ഇത് ഹദീസിന്റെ വിശദീകരണം നിങ്ങൾ കാണാം. വയറിന്റെ മടക്ക് മുന്നിൽ നോക്കിയാൽ നാല് മടക്ക്, മുന്നിൽ നോക്കുമ്പോൾ രണ്ട്, അതിന്റെ രണ്ട് അറ്റങ്ങൾ കൂട്ടിയാൽ നാലായി തോന്നും. പിന്നിൽ നിന്ന് നോക്കിയാൽ ആ വയറിന്റെ രണ്ട് മടക്കുകൾ പിന്നെ നോക്കുമ്പോൾ എട്ടായി തോന്നും. അതുകൊണ്ടാണ് അവൾ എട്ട് കൊണ്ട് എട്ട് മടക്കുമായി മുന്നിടുകയും നാല് മടക്കുമായി മുന്നിടുകയും എട്ട് മടക്കുമായി പിന്നിടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ആര് പറയുന്ന വാക്കാ? ഒരു പെണ്ണ് പറയുന്ന സംസാരമല്ല, പക്ഷേ ആണ് വികാരത്തോടുകൂടി പറയാവുന്ന ഒരു വാക്കാണ്. ഇത് കേട്ടപ്പോ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലന്ന ഹാഉലാഇ അലൈക്കും ഇലൈക്കുന്ന, ഇത്തരത്തിലുള്ള മുഹന്നസുകൾ നിങ്ങളടുക്കൽ പ്രവേശിക്കുക തന്നെ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ ചില റിപ്പോർട്ടിൽ അവിടെ പുറത്താക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരമൊരു മുഹന്നസിനെ കുറിച്ച് അതിന് രണ്ട് ഇനങ്ങളെ കുറിച്ചും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഹുൻസ, ആണും ആണിന്റെയും പെണ്ണിന്റെയും ലൈംഗികാവയവങ്ങളുള്ള ആരാണ് എന്ന് ലിംഗം നിർണയം നടത്താൻ കഴിയാത്ത ആളുകളെ കുറിച്ചുള്ള നേർക്കുനേരെയുള്ള റിപ്പോർട്ടുകൾ ഹദീസുകളിൽ വന്നിട്ടില്ല. ഖുർആനില്ല എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ചില റിപ്പോർട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മറുപടി പറഞ്ഞു എന്ന് പറയുന്ന ബൈഹഖി ഉദ്ധരിച്ച ചില ഹദീസുകൾ കാണാം. ആ ഹദീസുകൾ ദുർബലമാണ്. ശൈഖ് നാസിറുദ്ദീൻ അൽബാനി പറഞ്ഞത് മൗളൂ, യാതൊരു സനദുമില്ലാത്ത ആരോ കെട്ടിയുണ്ടാക്കിയ ഒന്നാണ്, നിർമ്മിതമായ ഒരു വാക്കാണ് എന്ന് ശൈഖ് നാസിറുദ്ദീൻ അൽബാനി രേഖപ്പെടുത്തി കാണാൻ സാധിക്കും. വേറെ പല ആളുകളും അത് ളഈബാണ്, ദുർബലമാണ് എന്നും രേഖപ്പെടുത്തിയത് കാണാം. എന്നാൽ മതഗ്രന്ഥങ്ങളിൽ ഹുൻസ എന്ന വാക്ക് മാത്രം പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ രണ്ട് ഇനങ്ങളിൽ ആണിന്റെയും പെണ്ണിന്റെയും ലൈംഗികാവയവമുള്ള രണ്ടിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് എന്ന് സുയൂത്തി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ അഷറഫുൽ മുംതിയിൽ രേഖപ്പെടുത്തിയതും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവരുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പരിശോധിച്ചാൽ അതിലൊരു പൊതുതത്വമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് മതത്തിന്റെ കാര്യത്തിൽ ഏതാണോ ഏറ്റവും ഉറപ്പുള്ളതും ഏറ്റവും സൂക്ഷ്മവുമായ നിയമം, അത്തരം നിയമങ്ങൾ ഈ ആളുകൾക്ക് ബാധകമാക്കുക. സംശയത്തിന് വകയുള്ള വിഷയങ്ങളിൽ അത്തരം നിയമങ്ങൾ അവർക്ക് ബാധകമാക്കാൻ പാടില്ല. കാരണം മതനിയമം ഉറപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇത് ഈ വിഷയത്തിലുള്ള ഒരു പൊതു തത്വമാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ തസ്ഹീലുൽ ഫറായിദ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 71-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. അൽ ഇഹ്തിയാത്തു ഫീ ബാബി തഹ്രീം, ഹറാമിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണെങ്കിൽ, ഒരു സംഗതി പാടില്ല എന്നതാണെങ്കിൽ അവിടെ ഏറ്റവും സൂക്ഷ്മതയുള്ള കാര്യമേതോ അതാണ് സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ ആണാണോ പെണ്ണാണോ, അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഹറാമാകുന്നത് ഏതാണ്, അവിടെ ഏറ്റവും സൂക്ഷ്മമായ കാര്യം ഹറാമിന്റെ വിഷയത്തിൽ പുലർത്തുക. ഇനി ഒരു കാര്യം ചെയ്യാനുള്ള കൽപ്പനയാണ് എങ്കിൽ അവിടെ ചെയ്താൽ അല്ലെങ്കിൽ നിർബന്ധമാക്കിയാൽ അയാൾ ഒരു പക്ഷേ ആ ബാധയിൽ നിന്ന് ഒഴിവാക്കും, രക്ഷപ്പെടും. ഇനി ഇല്ലെങ്കിലോ ചെയ്തിട്ടില്ലെങ്കിലോ അയാൾ ഒരു പക്ഷേ കുറ്റക്കാരനാകും. അതുകൊണ്ട് തന്നെ അവിടെ അത്തരം ചെയ്യേണ്ടുന്ന കൽപ്പനകളിൽ അവിടെ നിർബന്ധമാക്കുക എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അതേപോലെ അനന്തരാവകാശത്തെ സംബന്ധിച്ച് ഇപ്പോ നമസ്കാരം, നോമ്പ്, ഇതിലൊന്നും ആണ് പെണ്ണ്, പ്രത്യേകിച്ച് നോമ്പ്, ഇതിൽ ആണാണോ പെണ്ണാണോ എന്ന് അയാളുടെ ലിംഗനിർണയം നടത്തേണ്ടതില്ല. അയാൾക്ക് അത് ഇസ്ലാമിന്റെ നിയമം ബാധകമാണ് എന്ന് വെക്കാം. എന്നാൽ നമസ്കാരം സംബന്ധിച്ച് പറയുമ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിന് നിയമത്തിൽ വ്യത്യാസങ്ങളുണ്ട്, തിരിച്ചറിയണം. ഇത് പ്രത്യേകിച്ച് പള്ളിയിൽ പോവുക, ജമാഅത്തിൽ പങ്കെടുക്കുക എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ. അപ്പൊ ഇത് ബാധകമല്ലാത്ത, ആണും പെണ്ണും വേർതിരിക്കേണ്ടെന്ന കാര്യമില്ലാത്തതിൽ അവിടെ ഇത്തരം നിയമങ്ങൾക്ക് തർക്കമുണ്ടാകുന്നില്ല. എന്നാൽ രണ്ടും ഒരുപോലെയാകുന്ന, രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടുന്ന വിഷയങ്ങൾ, അവിടെ ഹുന്തകൾക്ക് പ്രത്യേകം നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഉണ്ടാക്കാതിനാൽ പണ്ഡിതന്മാർ ഹദീസിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ അത്ര നിയമങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അനന്തരാവകാശ നിയമം. അനന്തരാവകാശ നിയമത്തിൽ ആണിനും പെണ്ണിനും ഒരുപോലെയാകുന്ന കുറെ വകുപ്പുകളുണ്ട്. ആണിനും പെണ്ണിനും വേറെ വേറെ നിയമങ്ങൾ അല്ലെങ്കിൽ ഓഹരികൾ കിട്ടുന്ന നിയമങ്ങളുണ്ട്. അവിടെ ഇത് വേർതിരിക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ ഹുന്തകൾക്ക് അവരുടേതായ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഔറത്ത് ഏതാണ്, ഈ വിഷയത്തിലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഹനഫി മദ്ഹബിന്റെയും അതുപോലെ തന്നെ ഷാഫിഈ മദ്ഹബിന്റെയും വീക്ഷണം, ഈ രണ്ട് ലിംഗങ്ങളുമുള്ള ആണോ പെണ്ണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളുടെ തൂങ്ങിക്കിടക്കുന്ന മുടിയടക്കം അവരെ പെണ്ണായി കണക്കാക്കുകയും അത് മറക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. എന്നാൽ ഹംബലി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഹുന്തകളെ പുരുഷന്മാരായാണ് കണക്കാക്കേണ്ടത് എന്ന് ഹംബലി മദ്ഹബിന്റെ ആളുകൾ രേഖപ്പെടുത്തുന്നു. ഇതേപോലെ ജമാഅത്ത് നമസ്കാരം, ആണോ പെണ്ണോ എന്ന് വേർതിരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അവ പുരുഷന്മാരാണെങ്കിൽ അവർ പള്ളിയിൽ പോകൽ നിർബന്ധമാണ്. എന്നാൽ ഇത് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകളോ, ലാ തജിബു അലൈഹി സലാത്തുൽ ജമാഅ, അവർക്ക് ജമാഅത്തിന് പോകൽ നിർബന്ധമില്ല. കാരണം എന്താ, ഷെയ്ഖ് സാലിഹ് അൽ-ഉസൈമി പറയാൻ, ലിഅന്ന ശർത്ത ഫീഹി ഗൈറ മുതയഖിൻ മുതയഖൻ, കാരണം അതിലുള്ള ഷർത്ത് ഉറപ്പായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എന്താ, ആണോ പെണ്ണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആണാണെങ്കിലേ പള്ളിയിൽ പോകാൻ നിർബന്ധമുള്ളൂ, അല്ലാത്ത ആളുകളോ നിസ്കരിക്കണം, നിസ്കാരം നിസ്കരിച്ചാൽ മതി, പുരയെ നിസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ പള്ളിയിൽ പോകാതെ വേറെ നിസ്കരിച്ചാൽ മതി. അപ്പൊ പള്ളിയിൽ പോകൽ നിർബന്ധമില്ല, കാരണം അവൻ ആണോ പെണ്ണോ എന്ന് നിർണയിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി പള്ളിയിൽ പോവുകയാണെങ്കിൽ ഈ ആളുകൾ എവിടെ നിൽക്കണം? അപ്പൊ ഇതൊക്കെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപ്പൊ ഇത്തരം ആളുകൾ, ഇത്തരം നപുംസകങ്ങൾ, ആണോ പെണ്ണോ എന്ന് ലിംഗനിർണയം നടത്താൻ കഴിയാത്ത അല്ലെങ്കിൽ രണ്ട് ലിംഗങ്ങളും ഒരുപോലെയുള്ള ആളുകൾ പള്ളിയിൽ പോയാൽ എവിടെയാണ് നിൽക്കേണ്ടത്? ലാ ഖിലാഫ ബൈനൽ ഫുഖഹ, പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. ഫി അന്നഹു ഇദ്ദമായ റിജാലുൻ വസുബിയാനുൻ വഹനാസാ വനിസാഉൻ, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്, ഇത്തരത്തിലുള്ള ഹിജറകളുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളുണ്ട് എങ്കിൽ അവിടെ ആദ്യം പുരുഷന്മാർ, പിന്നെ കുട്ടികൾ, പിന്നെ സ്ത്രീകളാണ് നിൽക്കേണ്ടത്. ഇവിടെ മൂന്നാമത്തെ വിഭാഗം, നാലാമത്തെ വിഭാഗമുണ്ട്, അല്ലെങ്കിൽ മൂന്നാമത്തെ വിഭാഗം അതാരാ, ഈ നപുംസകങ്ങളാണ്, ഹിജറകളാണ്. ഹിജറകൾ നിൽക്കണം കുട്ടികളുടെ വേക്കിൽ, പിന്നെ സ്ത്രീകൾ നിൽക്കണം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഇനി ഒരു ഇമാമും ഇത്തരത്തിലുള്ള ഒരാളും മാത്രമേ ഉള്ളൂ എങ്കിൽ ചില മദ്ഹബിന്റെ വീക്ഷണ പ്രകാരം ഇമാമിന്റെ വലതുഭാഗത്ത് നിർത്താം. കാരണം എന്താ, ആണോ പെണ്ണോ തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ നിന്നു എന്നതുകൊണ്ട് അങ്ങനെ പുരുഷന്റെ പരിഗണന കൊടുക്കാം, അപ്പൊ അങ്ങനെ വലതുഭാഗത്ത് നിർത്താം. ഇനി പെണ്ണായി പോയി ആണ് എങ്കിൽ ആ നമസ്കാരം ബാത്തിലാവുകയില്ല, ജമാഅത്ത് നഷ്ടപ്പെടുകയില്ല എന്നും ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ജുമാഅ നമസ്കാരം, ഷെയ്ഖ് സാലിഹ് അൽ-ഉസൈമീൻ രേഖപ്പെടുത്തുന്നത്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥകർത്താവ് എഴുതിയ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ, ജുമാഅ നിർബന്ധമാകുന്നത് പുരുഷന്മാർക്കാണ്. അപ്പോ ആ ഗ്രന്ഥകാരൻ പറയുന്നു, കൗനുഹു ദക്കറൻ, പുരുഷനായിരിക്കണം പള്ളിയിൽ ജുമാക്ക് പങ്കെടുക്കുന്ന ആള്. എന്നിട്ട് ഷെയ്ഖ് ഉസൈമീൻ വിശദീകരിക്കുകയാണ്, ഫഹറജ ബിഹി, മുസന്നിഫിന്റെ ആ വാക്കുകൊണ്ട് പുറത്തുപോയി, അൽ ഉൻസ വൽ ഹുന്ത, പെണ്ണ് ജുമാക്ക് പോകേണ്ടതില്ല, നിർബന്ധമില്ല. വൽ ഹുന്ത, ഹുന്തയും ജുമാക്ക് പോകാൻ നിർബന്ധമില്ല. കാരണം എന്താ, ഹുന്ത എന്നാൽ ആണും പെണ്ണും വേർതിരിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ലിംഗമില്ലാത്ത അല്ലെങ്കിൽ ഇരു ലിംഗവും ഒരുപോലെയുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഇമാമത്ത്, ഇത്തരം ആളുകൾ, ലാ തസിഹു ഇമാമത്തുഹു ലി റജുലിൻ വലാ ലിമിത്തിലിഹി, ഇത്തരം നപുംസകങ്ങൾ പുരുഷന്മാർക്ക് ഇമാമായി നിൽക്കാൻ പാടില്ല. ഇനി പുരുഷന്മാരെ പോലെയുള്ള അല്ലെങ്കിൽ തന്നെ പോലെയുള്ള ആളുകൾക്കും പിന്നെ ഇമാമായി നിൽക്കാൻ പാടില്ല. കാരണം എന്താ, അവൻ പെണ്ണാകാനുള്ള സാധ്യതയുണ്ട്, പിന്നിലുള്ള ആള് ആണാന്ന് ഉറപ്പുമാണ്. അപ്പൊ പെണ്ണാണോ ആണാണോ തിരിച്ചറിയാൻ സാധ്യത മനസ്സിലായിട്ടില്ലാത്ത, പെണ്ണാകാൻ സാധ്യതയുള്ള ഒരാൾ പുരുഷന്റെ ഇമാമാകാൻ സാധിക്കുകയില്ല. ഷെയ്ഖ് സാലിഹ് അൽ-ഉസൈമീൻ പറയുന്നു, വൽ ഖുന്ത സവാഉൻ കാന, ഖുന്ത അതിന്റെ ഏത് ഇനമാണെങ്കിലും, നേരത്തെ പറഞ്ഞ രണ്ട് അല്ലെങ്കിൽ ഷെയ്ഖ് ഉസൈമീൻ നാല് ഇനമായി തിരിച്ച അതിൽ ഏത് തരത്തിൽപ്പെട്ടതാണെങ്കിലും, ഫൈന സ്വലാത്ത ഹൽഫഹു തക്കൂനു മസ്കൂക്കൻ ബിഹ, അയാളുടെ പിന്നിൽ വെച്ച് അത്തരമൊരാളെ ഇമാമാക്കി നമസ്കരിക്കുക എന്നുള്ളത് മസ്കൂക്കുൻ ബിഹ, സംശയത്തിന് വകയുള്ള ഒരു ജമാഅത്താണത്. അതുകൊണ്ട് തന്നെ ഫലാ തസിഹു,
അത് നമസ്കാരം അത് ശരിയാവുകയില്ല. കാരണം
പുരുഷനായിരിക്കണം ഇമാം. ഇവിടെ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് നിർണയിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇത്തരം ആളുകളിലേക്ക് നോക്കുന്നതും അവരുമായി ഒഴിഞ്ഞിരിക്കുന്നതും ഇതൊക്കെ പുരുഷന്മാരാക്കി സ്ത്രീകളാക്കി കണക്കാക്കിക്കൊണ്ട് അവരുടെ നിയമങ്ങളാണ് ബാധകമാക്കേണ്ടത് എന്ന് ഷാഫി മദ്ഹബിലെയും അതുപോലെ തന്നെ മറ്റ് പല മദ്ഹബിലെയും ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇനി ഇവർ തമ്മിലുള്ള വിവാഹം, ഇപ്പൊ ഇത്തരം ആളുകൾ വിവാഹം നടത്തിക്കൊടുക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ വിവാഹം നടക്കാത്തത് കൊണ്ടാണ് അവർ സ്വവർഗരതിയിലേക്കും തോന്നിവാസങ്ങളിലേക്കും അതുപോലെ തന്നെ പറ്റ വൃത്തികെട്ട മേഖലകളിലേക്ക് ഇത്തരം ആളുകൾ പോകുന്നത്. ഇവിടെ ആണാണോ പെണ്ണാണോ എന്ന് നിർണയിക്കാൻ പറ്റുന്ന അവന്റെ അടയാളങ്ങൾ ഏതിൽ മികച്ചു നിൽക്കുന്നുവോ അത് പരിഗണിച്ചുകൊണ്ട് അത്തരം ആളുകളെ തമ്മിൽ വിവാഹം നടത്തിക്കൊടുക്കാം എന്ന് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ രണ്ടും നിർണയിക്കാൻ പറ്റാത്ത ആളുകൾ, അല്ലെങ്കിൽ രണ്ടും ഒരുപോലെയുള്ളത്, അല്ലെങ്കിൽ രണ്ടും നിർണയിക്കാൻ പറ്റാത്ത ആളുകൾ, ഷെയ്ഖ് സാലിഹ് അൽഹുദൈമി പറയാണ് അത്തരം ആളുകളെ വിവാഹം നടത്തിക്കൊടുത്തുകൂടാ. കാരണം അവൻ നടത്തിക്കൊടുത്താൽ അവന്റെ ഇണ ഇവനും ആണാകാം, ചിലപ്പോൾ ഇണയും ആണാകാം, അപ്പൊ അത് തെറ്റായ സംഗതിയാവും. അല്ലെങ്കിൽ തിരിച്ചു വരാം, പെണ്ണാകാൻ രണ്ടും പെണ്ണാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വിവാഹം നടത്താൻ സാധ്യമല്ല. മുഗനി തന്റെ ഗ്രന്ഥത്തിൽ അൽമുഗനിയിൽ രേഖപ്പെടുത്തി നോക്കി കാണാൻ സാധിക്കും ഇതേ കാര്യം തന്നെ. എന്നിട്ട് ഷെയ്ഖ് സാലിഹ് അൽഹുസൈമീൻ പറയുന്നത് ഇത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത് അവർ അല്പം കാത്തിരിക്കുക, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവർ നോമ്പ് നോൽക്കട്ടെ, ക്ഷമിക്കട്ടെ, ഇത് അല്ലാഹു എനിക്ക് നൽകിയ വിധിയാണ് എന്ന് മനസ്സിലാക്കട്ടെ. അപ്പൊ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകൾ അല്ലെങ്കിൽ മികച്ചു നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് തമ്മിൽ വിവാഹം നടത്തി കൊടുക്കാം. ഒരു നിലക്കും സാധ്യമല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹം നടത്താൻ പാടില്ല, അല്ലെങ്കിൽ നടത്തിക്കൊടുത്തുകൂടാ എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇത്തരം ആളുകൾക്ക് അനന്തരാവകാശം എങ്ങനെയാണ് ഓഹരി വെക്കേണ്ടത്? ഒരു വാപ്പക്കുമ്പോക്ക് ഇങ്ങനത്തെ ഒരു കുട്ടിയുടെ ആയിരിക്കാം, ഇവൻ എങ്ങനെ അനന്തരാവകാശം ഓഹരി വെക്കണം? തിരിച്ചറിയാൻ പറ്റുന്നതിൽ തർക്കമല്ല, ആണായി പരിഗണിക്കാവുന്നവന് ആണിന്റെ ഓഹരി കൊടുക്കണം, പെണ്ണായി പരിഗണിക്കാൻ പറ്റുന്നവർ പെണ്ണിന്റെ ഓഹരി കൊടുക്കണം. രണ്ടിനും സാധ്യമല്ലാത്ത ആളുകളാണെങ്കിൽ അവിടെ പല അഭിപ്രായങ്ങൾ നോക്കി കാണാൻ സാധിക്കും. എന്നാൽ ഏറെക്കുറെ ഷെയ്ഖ് സാലിഹ് അൽഹുസൈമീനെ പോലെയുള്ള പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള മറുപടികളിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞു, ഒന്ന് ആണായാലും പെണ്ണായാലും രണ്ടും തുല്യമായ ഓഹരി കിട്ടുന്ന ഒരുപാട് മേഖലകളുണ്ട് അനന്തരാവകാശ നിയമത്തിൽ. അവിടെ പിന്നെ ലിംഗം പ്രശ്നമല്ല, ഏതായിരുന്നാലും ആ ഓഹരി അയാൾക്ക് കിട്ടും. പെണ്ണിനെത്ര ആണിന്റെ പകുതി എന്ന വിഷയം വരുന്നിടത്ത് ലിംഗനിർണയം നടത്താൻ കഴിയാത്ത ആളുകൾക്ക് അവിടെ രണ്ടും പരിഗണിക്കുന്നു, ഒരു പുരുഷന്റെ ഓഹരിയുടെ പകുതിയും പെണ്ണിന്റെ ഓഹരിയുടെ പകുതിയും ഇത്തരം ആൾക്ക് കൊടുക്കണം. ഓന് കുടുംബവുമില്ല മക്കളുമില്ല ഭാര്യയിൽ ഒന്നുമില്ല വിചാരിക്കുക, എന്നാലും അവൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ബാപ്പന്റെ മുതലിൽ അവൻ അർഹനാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പല ഹദീസുകളും വെച്ച് അവർ നടത്തിയിട്ടുള്ള ഫത്വയിൽ പണ്ടുകാലത്തും ഇക്കാലത്തും കാണാൻ കഴിയുന്ന മറുപടി ഇതാണ്, ഒരു പുരുഷ ഓഹരിയുടെ പകുതിയും സ്ത്രീയുടെ ഓഹരിയുടെ പകുതിയും ഇതാണ് അത്തരം ആളുകൾക്ക് നൽകേണ്ടത്. വേറെയും ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്, അത് വിശദീകരിക്കാൻ സമയമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഇത്തരം ആളുകളെ അള്ളാഹുവിന്റെ സൃഷ്ടികളായി പരിഗണിക്കുവാനും അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ നമ്മേക്കാൾ കൂടുതൽ വിധേയമായവരാണ് എന്ന നിലക്ക് അവരോട് ഒരു പരിഗണനയും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുവാനുമുള്ള ഒരു കരുത്താണ്, അല്ലെങ്കിൽ ഒരു രീതിയാണ് വിശ്വാസികളായ ആളുകൾ സ്വീകരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ സന്താനങ്ങളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത്ത വഅദല്ലമാന. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ. അപ്പൊ ഇത് പലപ്പോഴും ഉണ്ടാകട്ടെ. ഇപ്പൊ ഈ അടുത്തും നമ്മുടെ നാട്ടിലേത് ഒരു വാർത്ത വന്നിരുന്നു, ആണായോ പെണ്ണായോ മറ്റേ ഉള്ള. അപ്പൊ ഇങ്ങനെയുള്ള ശസ്ത്രക്രിയകൾ നടത്താൻ പറ്റുമോ? അത് മതത്തിൽ അതിന്റെ വിധി എന്താണ്? ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ ഫത്താവ 9-ാം വാല്യം 435-ാമത്തെ പേജിൽ ഫൈൽ ലഹറ മിൻഹു മാ യദുല്ലു അലാ അന്നഹു മ്രഅ മിസ്ല അൻ യതഫല്ലക സദിയാഹു ഔ ലഹറ അലൈഹി മാ യുമയ്യിസുഹു അനിൽ റിജാൽ ബിഹൈദിൻ ഔ ബൗലിൻ മിൻ ആലത്തിൽ ഉൻസ ഫഹാദ യുഹ്കമു ബി അന്നഹു ഉൻസ وتزال منه آلت الذكور بعلاج الطبي المأمون. ഇത് രണ്ടും നിർണയിക്കാൻ പറ്റാത്ത ഒരാൾ, എന്നാൽ പ്രായപൂർത്തി എത്തുന്നതോടുകൂടി അത്തരം ഒരാളിൽ പെണ്ണിനുണ്ടാകുന്ന സ്വഭാവങ്ങൾ, ഒന്നുകിൽ രണ്ട് ലിംഗമുണ്ട് എന്നാൽ പെണ്ണിന് ലിംഗത്തിലൂടെ അയാൾ മൂത്രമൊഴിക്കുന്നു, അല്ലെങ്കിൽ അയാൾക്ക് സ്ത്രീയുടെ സ്ത്രീയെ പോലെ സ്തനയിടം വളരുന്നു അല്ലെങ്കിൽ ആർത്തവമുണ്ടാകുന്നു ഇങ്ങനെയുള്ള എന്തെങ്കിലും കൃത്യമായ അടയാളങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തുസാലു മിൻഹു ആലത്ത് ദുക്കർ. കാരണം മികച്ചു നിൽക്കുന്നത് പെണ്ണിന്റെ ഗുണങ്ങളാണ്. അപ്പൊ അയാളിൽ പുരുഷന്റെ ലിംഗവും അയാളിലുണ്ട് എങ്കിൽ അത് വിശ്വാസയോഗ്യമായ ഒരു വൈദ്യ ചികിത്സയിലൂടെ ആ അവയവത്തെ നീക്കം ചെയ്യാം. അപ്പൊ പുരുഷന്റെ ലിംഗം എടുത്തു മാറ്റുക, എന്നിട്ട് അയാൾ ഒരു ശരിയായ പെണ്ണായി അവന് മാറാം, ജീവിക്കാം. വയൽ ദഹറമിൻഹുമായി എന്നാൽ മറ്റൊരുത്തലിൽ അയാൾ പുരുഷലിംഗത്തിലൂടെ മൂത്രമൊഴിക്കുന്നു അല്ലെങ്കിൽ അയാളിൽ താടിരോമങ്ങൾ വളരുന്നു, അങ്ങനെ പുരുഷന്റേത് അടയാളങ്ങൾ പ്രായപൂർത്തിയെത്തുന്ന സമയത്ത് അയാളിൽ പ്രകടമാവുകയാണെങ്കിൽ അവിടെയും അവനെ പുരുഷനായി കണക്കാക്കുകയും പിന്നെ അവനിൽ അധികമുള്ള സ്ത്രീയുടെ ലിംഗം വൈദ്യചികിത്സയിലൂടെ അത് നീക്കം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പിന്നെ അവനെ മനസ്സിലാക്കേണ്ടത്, പരിഗണിക്കേണ്ടത് പുരുഷന്മാരുടെ കൂട്ടത്തിലാണ്. അപ്പൊ ഇത്തരം ആളുകൾക്ക് ഈ തരത്തിൽ ഏതാണോ മികച്ചു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്ക് അവരുടെ അധികമുള്ള ലിംഗം ഒഴിവാക്കി അയാളിൽ ഏതൊരു സ്ത്രീയുടെ ഗുണമാണോ പ്രകടമാകുന്നതെങ്കിൽ അവന് പെണ്ണായി മാറാം, പുരുഷന്റെ ഗുണമാണോ പ്രകടമാകുന്നതെങ്കിൽ അവന് പുരുഷനായി മാറാം എന്നതാണ് ഇബ്നു ബാസിന്റെ ഫത്വയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേപോലെ ഷെയ്ഖ് സാലിഹ് അൽ-ഉസൈമീൻ അദ്ദേഹത്തിന്റെ അഷ്റഹുൽ മുംതിഉൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആളുകൾക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇനത്തിലേക്ക് ഒന്നുകിൽ ആണിലേക്കോ അല്ലെങ്കിൽ പെണ്ണിലേക്കോ മാറാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടിയും ഇൻകാന വാലിഹൻ ഫലാ ശക്ക അന്നഹു യജൂസു ഇജ്റാഉൽ അമലിയ്യ ഫീ ലഹു ഏതാണ് എന്ന് വ്യക്തമാകുന്നുവെങ്കിൽ അവിടെ ശസ്ത്രക്രിയ നടത്തൽ അനുവദനീയമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. യഅനി ഇനിത്തദഹ അന്നഹു ഉന്ത ഫൈന്നഹു യജൂസു അൻ തുജ്റാ ലഹു അമലിയ്യ ബി ഇസാലത്തി ആലത്തി ദക്കർ. ഒരാളിൽ പെണ്ണിന്റെ ഗുണങ്ങൾ പ്രകടമായാൽ അവനിൽ പുരുഷന്റെ ലിംഗം എടുത്തുമാറ്റി ശസ്ത്രക്രിയ നടത്തി അവന് പെണ്ണാകാം തിരിച്ചും. അത് നീണ്ട ഫത്വയാണ്. അവിടെ അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പണ്ഡിതന്മാരുടെ ഫത്വകളിൽ അനന്തരാവകാശ നിയമത്തിൽ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ, ഇമാമത്തിന്റെ വിഷയത്തിൽ, ജുമാക്ക് പോകുന്ന വിഷയത്തിൽ, കൂടിക്കലറുന്ന വിഷയത്തിൽ ഇവിടെയൊക്കെ പണ്ഡിതന്മാർ ഇതിന്റെ വിധികൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഹദീഥിൽ കൃത്യമായി ഈ നപുംസകങ്ങളുടെ നിയമങ്ങൾ പറഞ്ഞിട്ടില്ല, ഖുർആനിൽ അങ്ങനെ ഒരു പരാമർശമില്ല. പിന്നെന്താണ്, അങ്ങനെ പ്രതിഭാസമുണ്ട്. അതാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാന്റെ വാചകത്തെ നമുക്കിടയിൽ ഇസ്തിബാഹുണ്ട്. അപ്പൊ പിന്നെ അതൊരു പരിഹാരമില്ലാത്ത പ്രശ്നമായി വിട്ടേക്കാൻ പറ്റുമോ? പാടില്ല. അപ്പൊ അതിന് പണ്ഡിതന്മാർ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നിയമങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ഏതൊരു കാലഘട്ടത്തിലും ഉണ്ടാകുന്ന വിഷയങ്ങൾക്ക് ഇസ്ലാം പരിഹാരം നൽകിയിട്ടുണ്ട്. ഇത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണിത് എന്ന് ചില വൈദ്യശാസ്ത്ര രംഗത്തുള്ള ആളുകൾക്ക് പോലും ഇതിനെ സംബന്ധിച്ച് കൃത്യമായ പിടിപാടില്ല എന്ന് വരെ പറയുന്നത് കേൾക്കാൻ സാധിച്ചു. എന്നാൽ ഇത് മതത്തിന്റെ ആളുകൾ, ഇപ്പൊ ഈ ആളുകളൊന്നും സർജറി പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പഠിച്ചിട്ടോ അല്ല, അവർ മതത്തിന്റെ നിയമങ്ങൾ വെച്ചുകൊണ്ട് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊരു കാര്യം ഒറ്റവാചകത്തിൽ സൂചിപ്പിക്കാറുള്ളത് ഈ ആഴ്ചയാണ് പിന്നെ മുഹറം 9-ഉം 10-ഉം വരുന്നത്. എന്റെ ദിവസം ഞാൻ പറയേണ്ട കാര്യമല്ല, കാരണം പിന്നെ പെരുന്നാൾ കഴിച്ചത് 3 ദിവസമാണല്ലോ. ഇത് ഏതൊക്കെ ദിവസം വരുന്നത് അറിയില്ല. അപ്പൊ മാസം പിന്നെ ആകാശം നോക്കിയാൽ ഏതൊക്കെ മനസ്സിലാവും എന്നാണ് 1, 2 എന്നുള്ളത്. അന്ന് നോക്കിയാൽ പിറ്റേ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അത് ദിവസങ്ങൾ തീരുമാനിക്കാം. ഏതായിരുന്നാലും 9-ഉം 10-ഉം 10 നബിയുടെ പ്രവൃത്തിയിലൂടെയും 9 നബിയുടെ വാക്കിലൂടെയും സ്ഥിരപ്പെട്ടിട്ടുള്ള വിഷയമാണ്. എന്നാൽ 10 ഉള്ളൂ 9 ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ പ്രമാണങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസങ്ങളിലും നോമ്പ് കഴിയുന്ന ആളുകൾ, സുന്നത്ത് നോമ്പാണ്, അതിനേറെ പ്രതിഫലങ്ങളും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചരിത്ര വിഷയങ്ങളും ഒക്കെ നേരത്തെ 2 ഖുത്ബകളിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ആവർത്തിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സുന്നത്തുകൾ പാലിക്കുവാനും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുവാനുമുള്ള കരുത്തും തൗഫീഖും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما